SBS റേഡിയോ. ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീരിന് ഭരണഘടനാപരമായി ഉണ്ടായിരുന്ന പ്രത്യേക പദവി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കിപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യാ ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെപ്പറ്റിയും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ഇന്ത്യൻ സുപ്രീംകോടതിയിൽ അഭിഭാഷകനായ എം ആർ അഭിലാഷ്. സ്വാഗതം അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എസ് ബി എസ് മലയാളത്തിലേക്ക്. കശ്മീരിന്റെ ഭരണഘടനാ പദവിയുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചകളെല്ലാം. ശ്രോതാക്കളിൽ പലരും ഇതിനോടകം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്കിലും കശ്മീരിന് ഇത്തരത്തിലൊരു ഭരണഘടനാ പദവി നൽകാനുണ്ടായ സാഹചര്യം, ചരിത്രപരമായ കാരണം എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
ഭരണഘടനയുടെ 370-ാമത്തെ അനുച്ഛേദം എന്നത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷനാണ്. അത് പ്രകാരം കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരുന്നു. കാശ്മീരിന്റെ പ്രതിനിധികളായിട്ട് 4 പേർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നു. അവരുടെ ശ്രമഫലമായിട്ടാണ് Article 1 Article 370 മാത്രമാണ് കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് താൽക്കാലികമായി Article 370 കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം സ്വയംഭരണം കിട്ടുന്ന ഒരു സംസ്ഥാനമായി കാശ്മീർ 370 മൂലം മാറിയിരുന്നു. അങ്ങനെയാണ് 1954 ഷെയ്ഖ് അബ്ദുള്ളയുടെ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ സമ്മതത്തോടു കൂടി വളരെയധികം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നിരവധി അങ്ങോട്ട് ആപ്ലിക്കബിൾ ആക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി കാശ്മീരികൾക്കായിട്ട് ചെയ്തു കൊടുത്ത ഫേവറാണ് Article 35A. 35A എന്ന് പറയുന്നത് കാശ്മീരികൾക്ക് അവിടുത്തെ സ്ഥിര നിവാസികളെ നിർണയിക്കുവാനും അവർക്ക് ഭൂമിയിലെ ക്രയവിക്രയം നടത്തുവാനും അങ്ങനെയുള്ള സ്ഥിര നിവാസികൾക്ക് വിദ്യാഭ്യാസം, തൊഴില് എന്നിവയിൽ പ്രത്യേക പരിഗണന കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു അവകാശം നൽകുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു. അതുമൂലം ഭൂമി കാശ്മീരിന് പുറത്തുള്ളവർക്ക് വിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ Article 35A ഈ 3 ഘട്ടത്തിലായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കിയ നടപടികളുടെ ആദ്യഘട്ടമായി Article 35A ഇല്ലാതായിരിക്കുകയാണ്. കാരണം സമാനമായ ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ 1954 പ്രസിഡൻഷ്യൽ ഉത്തരവ് ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 35A ഇന്നും നിലവിലില്ല. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലുള്ള മറ്റ് പൗരന്മാർക്ക് കാശ്മീരിൽ പോകാനോ അവിടെ വസ്തുവകകൾ വാങ്ങിക്കുവാനോ ഉള്ള അവകാശം കൈവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിലില്ലാത്തത് കൊണ്ട് ഇപ്പോ കാശ്മീരിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അവിടെ പരിഗണനയ്ക്ക് വരേണ്ടതെന്ന് ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ ബുദ്ധിപരമായി കൊണ്ടുവന്നിട്ട് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്തത് കൊണ്ട് പാർലമെന്റ് ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് പ്രസിഡന്റിനെ കൊണ്ട് റീവോക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ഒരു സംസ്ഥാനമായി കാശ്മീർ മാറുകയും അതിനോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പുതിയ ബില്ല് നിയമമാക്കുന്നത് വഴി ഒരു സംസ്ഥാനം എന്നുള്ള അതിന്റെ സ്റ്റേറ്റസിൽ നിന്നും ഒരു കേന്ദ്രഭരണ പ്രദേശമായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ നിയന്ത്രണം ഈ കേന്ദ്ര ഭരണ പ്രദേശത്തിൽ ഉണ്ടാകും.
ശരിയാണ്. പക്ഷെ ഈ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതിയുടെ ഒരു ഭരണഘടനാപരമായ സാധുത എത്രത്തോളമുണ്ട്? കാരണം ഒട്ടേറെ ആളുകൾ ഇതിന്റെ ഭരണഘടനാ സാധുതയെ പറ്റി സംശയം ഉന്നയിക്കുന്നുണ്ട്.
ഈ കൊണ്ടുവന്ന നടപടികൾ അത് ജനാധിപത്യ വിരുദ്ധമെന്ന് തോന്നാമെങ്കിലും ഒരു പരിധിവരെ ജനാധിപത്യ പ്രക്രിയകളൊന്നും തന്നെ പിന്തുടരാതെ വളരെ അതോറിറ്റേറിയനായിട്ട് കൊണ്ടുവന്ന നടപടിയാണെങ്കിൽ തന്നെയും അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം സംസ്ഥാന നിയമസഭയുടെ സമ്മതം ആണ് Article 370 റീവോക്ക് ചെയ്യാനായിട്ട് വാങ്ങേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ഈ പ്രസിഡൻഷ്യൽ ഓർഡർ വഴി ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളത് സംസ്ഥാന നിയമസഭയാക്കി മാറ്റുകയുണ്ടായത്. ഈ സംസ്ഥാന നിയമസഭ ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് പാർലമെന്റ് ആണ് സംസ്ഥാന നിയമസഭയ്ക്ക് വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാത്ത അവസ്ഥ പരിഗണിച്ചാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ നിയമത്തിന്റെ സാങ്കേതികതയിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ 2 ഭരണഘടനാ ബെഞ്ചുകളുടെ സുപ്രീംകോടതിയുടെ തീരുമാനമുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു സ്ഥാപനം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാശ്മീരുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റുകൾ തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം ഏത് ഓർഗനൈസേഷനാണ്, ഏത് അധികാര കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രസിഡൻഷ്യൽ ഓർഡർ വഴി തീരുമാനിക്കാൻ കഴിയുമെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവ് വഴി റീവോക്ക് ചെയ്യാനായിട്ട് പാർലമെന്റിന്റെ സമ്മതം കിട്ടി കിട്ടുകയും അതുമൂലമാണ് കഴിഞ്ഞ ദിവസം ഇത് റീവോക്ക് ചെയ്തത്. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനലി ഇത് സസ്റ്റൈനബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഭരണഘടനാ നിർമ്മാണ സഭയില്ല, പകരം ആ അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ് കൊടുത്തത്. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിലില്ലാത്തതുകൊണ്ട് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത്. സുപ്രീംകോടതിയുടെ രണ്ട് ഭരണഘടനാ ബെഞ്ചുകൾ ഇതിന് അവലംബമായിട്ടുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും.
പ്രിയ ശ്രോതാക്കളെ, ജമ്മു കാശ്മീർ സംസ്ഥാനത്തിനുണ്ടായിരുന്ന ഭരണഘടനാപരമായ പ്രത്യേക പദവി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനമാണ് SBS മലയാളത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് അഭിലാഷ്, ഈ ഒരു തീരുമാനം ഇത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് അനുകൂലമാകുക? കാര്യം രാജ്യാന്തര തലത്തിലൊക്കെ ഇത് ഒട്ടേറെ ചർച്ചകൾക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ്.
കാശ്മീരികളുടെ വൈകാരികമായ അന്യവൽക്കരണം ഇത് കൂട്ടുക തന്നെ ചെയ്യും എന്നുള്ളതൊരു സത്യമാണ്. ഇത്ര തിടുക്കത്തിൽ നടപടിയെടുത്തപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടിയിരുന്ന ഒരു ചർച്ചയൊന്നും തന്നെ ഇവിടെ നടക്കുകയുണ്ടായില്ല. പക്ഷേ ഒരു ലോങ് ടേമില് ഇത് കാശ്മീരിന്റെ നന്മയ്ക്ക് തന്നെ വഴിവെക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ കാശ്മീർ ഒരു ബാക്ക്വേർഡ് റീജിയനായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നാം അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വികസനത്തിന്റെ വഴിവിളക്കുകൾ ഒന്നും തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയില്ല. അതിനേക്കാട്ടിലും എത്രയോ ഭേദമാണ് കാശ്മീർ. അപ്പോ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുവാനുള്ള ഒരു അനിവാര്യമായ നടപടിയാണ്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ചെയ്തത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുള്ള അധികാരമാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കൊടുത്തത്. ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ള അധികാരം പാർലമെന്റ് ഉപയോഗിക്കുമ്പോൾ പാർലമെന്റിൽ അർദ്ധസന്തുഷ്ടമായ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചയും കൂടാതെ തന്നെ രായ്ക്ക് രാമാനം ഇങ്ങനെ ഒരു നടപടി കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ്സത്തേക്ക് വിരുദ്ധമാണ്. പക്ഷേ ഇത് ലോങ് ടേമിൽ കാശ്മീരികളെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുവാനും ഇവിടെ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്നുള്ള ആൾക്കാർക്ക് കാശ്മീരിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ട്രേഡിൽ ഇൻവോൾവ് ചെയ്യപ്പെടാനും അതുപോലെ തന്നെ അവരുമായി കുറച്ചുകൂടെ ഒരു 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 ദൃഢമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അസ് ഓഫ് നൗ അവരുടെ മൗലികാവകാശങ്ങളെല്ലാം സർവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. പിന്നെ അന്തർദേശീയ പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ല. കാരണം ഇന്ത്യയുടെ ഇന്റർനാഷണൽ ലെജിറ്റിമസി, ഒരു അന്തർദേശീയ ബന്ധങ്ങളുടെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ലെജിറ്റിമസി എക്കാലത്തും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഒരു ഇന്റർനാഷണൽ കണ്ടംനേഷൻ ഇത് ഉയർത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷേ അതിന് ധൃതി കൂടിപ്പോയി. അതിനകത്ത് അതിൻ്റെതായ ജനാധിപത്യ രാഹിത്യം ഉണ്ടായിരിക്കാം. പക്ഷേ അത് നിയമപരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ഇന്ത്യയുടെ ഒരു ആന്തരിക വിഷയമാണ്. പക്ഷേ ഇത് പാകിസ്ഥാനെ വളരെ ഗൗരവമായി ബാധിക്കും. ലോങ് ടേമില് ലോക രാജ്യങ്ങൾക്ക് പ്രതിഷേധമില്ലെങ്കിലും പാകിസ്ഥാന് പ്രതിഷേധം ഉണ്ടാകാം. അവർക്കിത് അപകടകരമായ രീതിയിലേക്ക് അവരുടെ അസ്തിത്വത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടൊക്കെ തന്നെ അവർ കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്.
ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഒരു തീരുമാനം കാശ്മീരിൽ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമല്ലോ.
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടി ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് അടിവരയിട്ട് തന്നെ വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു ജനതയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അവരുടെ അന്യവൽക്കരണം തീവ്രമാക്കുന്നതിലൂടെ അതൊരിക്കലും കഴിയില്ല. രാഷ്ട്രീയപരമായിട്ട് ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് നമുക്ക് കാശ്മീരിന്റെ മുകളിൽ ടെറിട്ടോറിയലി ഒരു കൺട്രോൾ ഉണ്ടാകാം. പക്ഷേ ജനാധിപത്യപരമെന്ന് നാം പ്രസന്റ് ചെയ്യുന്ന, അങ്ങനെ പറഞ്ഞുകൊണ്ട് നാം അവിടെ കൊണ്ടുവരുന്ന ഈ ഒരു പുതിയ മെക്കാനിസം, അവിടെ ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടാകും, അവിടെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകും. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭരണഘടന ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ കാശ്മീരികൾ സ്വീകരിച്ചില്ലെങ്കിൽ നാം കൊണ്ടുവരുന്ന ഈ പുതിയൊരു മെക്കാനിസം അവിടെ ഒരു നോക്കുകുത്തി പോലെ നിൽക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. അവിടെ വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ അവർ സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയാകും. ഇത്ര തിടുക്കത്തിൽ ഒരു ഈ നടപടി എടുക്കേണ്ടിയിരുന്നില്ല. ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിലും പ്രസിഡന്റിന് ഉപയോഗിക്കാവുന്ന ഭരണഘടനാപരമായ അധികാരം ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു മാറ്റം വരാൻ പോകുകയാണ് എന്നുള്ള ഒരു വശം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുവാനും അവരെ ആ മാറ്റം എംബ്രേസ് ചെയ്യുന്നതിലേക്ക്, ആ മാറ്റം അംഗീകരിക്കുന്നതിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുവാനോ ഉള്ള ഒരു നടപടിയായിട്ട് ഇത് കണക്കാക്കപ്പെടുമായിരുന്നു. ഇത് ഓവർ ദി നൈറ്റ് അത് നിയമപരമായി നിലനിൽക്കുന്നതാണെങ്കിൽ തന്നെയും അത് എടുത്തതിലൂടെ കാശ്മീരിലെ ജനങ്ങളിലുള്ള ആ ഒരു അന്യവൽക്കരണം അത് കൂടിയിരിക്കുകയാണ്. നമുക്കൊരു ജനതയെ നമുക്ക് ഇല്ലാതാക്കാം, നിർമാർജനം ചെയ്യാം, പക്ഷെ നമുക്കൊരു തോൽപ്പിക്കാൻ കഴിയില്ല. അത് ഏതൊരു രാജ്യത്തിൽ ജീവിക്കുന്ന, ഏതൊരു ടെറിട്ടറിയിൽ ജീവിക്കുന്ന ജനങ്ങളുമായി നമുക്ക് ജനങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഒരു ചിന്തയാണ്. അപ്പൊ കാശ്മീരിലെ ജനങ്ങളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല, അവരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനുള്ള ഒരു വലിയ സെറ്റ് ബാക്ക് ആയിട്ട് തന്നെയാണ് ഈ നടപടി ഇപ്പോൾ കാണേണ്ടതായിട്ടുള്ളത്. ഇനി ഭാഗ്യവശാൽ വരും ദശകങ്ങളിൽ അല്ലെ വരും വർഷങ്ങളിൽ ഒരു ഒരു സമീപനപരമായ മാറ്റം അവർക്കുണ്ടെങ്കിൽ അത് നന്ന എന്ന് നമുക്ക് പറയാം. കാശ്മീരിന്റെ ഇന്റഗ്രേഷൻ എപ്പോഴാണെങ്കിലും അത് സാധ്യമാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെയും അവരുടെയും പുരോഗതിക്ക് ഗുണകരമായിരിക്കും. നമുക്ക് ഒരു നല്ല നാളേക്കായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം.
ഏതായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SBS മലയാളത്തോട് ഇത്രയും നേരം വിശദീകരിച്ചതിന്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.